This program was first broadcast on Canterbury's access media station, Plains FM, and was made with the assistance of New Zealand On Air.
This show is proudly sponsored by Vibin Burgess from Easy Street Mortgages. Your mortgage made easy.
Welcome to Namaste Kerala. ഒരു പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓട്ടമൊക്കെ എൻജോയ് ചെയ്ത് ഇപ്പൊ കുറച്ച് തണുപ്പൊക്കെ വരാൻ തുടങ്ങി. എല്ലാവരും ഓട്ടമൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ഇന്ന് ഞാൻ ഒരാൾ മാത്രമല്ല നിങ്ങളുടെ കൂടെ ഉള്ളത്, ഞങ്ങൾ നാല് പേരുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും നാല് പേര് ആരൊക്കെയാണെന്ന്. വളരെ ഹോട്ടായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്, ആക്ച്വലി ഒരു ടോപ്പിക്, പക്ഷെ അതിൻ്റെ ഒരു വൈഡ് ഏരിയാസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ആ ഒരു ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ ഒരു ഹൗസ്, ബൈയിങ് ഹൗസ്. മലയാളികളുടെ ഇടയിൽ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും വീട് ബൈയിങ് സെല്ലിങ് ഒക്കെ സംസാരിക്കുന്ന ഒരു ഹോട്ട് ടോപ്പിക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വീട് ബൈയിങ്ങോ സെല്ലിങ്ങോ ഇപ്പോൾ സെക്കൻഡ് ഹോമോ ഫസ്റ്റ് ഹോമോ എന്തുമാവട്ടെ, അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം, കൂടുതൽ ചോദിച്ച് കുറേ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. അപ്പം നമ്മുടെ കൂടെ ഉള്ളത് ആർ ജെ വിപ്സ് ആണ്. സോ ആർ ജെ വിപ്സ് ഹീസ് എ മോർഗേജ് അഡ്വൈസർ. അപ്പം ആർ ജെ വിപ്സ് ഒരു ഹലോ പറഞ്ഞോളൂ. ആർ ജെ വിപ്സ്,
ഹലോ. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ എല്ലാ പ്രാവശ്യം ആർ ജെ ആയിട്ടാണ് സംസാരിക്കാറ്. ഈ പ്രാവശ്യം എൻ്റെ ജോലിയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. താങ്ക് യു ശ്രുതി.
അടുത്തതായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ജിബി ആണ്. സോ ഹീസ് എ റിയൽ എസ്റ്റേറ്റ് ഏജന്റ്. അപ്പം ജിബി ഒരു ഹലോ പറഞ്ഞോളൂ നമ്മുടെ ലിസണേഴ്സിനോട്.
ഹലോ, നമസ്തേ കേരള. താങ്ക്സ് ഫോർ ഹാവിംഗ് മീ അഗെയിൻ. രണ്ടു മൂന്ന് വർഷം മുമ്പ് നമ്മളൊരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ?
യെസ് യെസ്.
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ മാർക്കറ്റും കാര്യങ്ങളും ഒക്കെ കുറേ മാറി. ഗുഡ് ടു ബി ബാക്ക്.
ഹാപ്പി ടു ഹാവ് യു ഇൻ ദിസ് ഷോ. ആൻഡ് ദെൻ അടുത്തതായിട്ട് നമ്മുടെ ലോയർ ആർ ജെ ചിഞ്ചു ആണ്. ടിൻസി ഒരു ഹലോ പറഞ്ഞോളൂ എല്ലാവരോടും.
അതെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്, താങ്ക്സ് ഫോർ ഹാവിംഗ് മീ. ഇതിപ്പം ആർ ജെ വിപ്സ് പറഞ്ഞാണെന്ന് തന്നെ എൻ്റെ റോൾ വേറൊരു ഹാറ്റിലോട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രൊഫഷണൽ ഹാറ്റാണ് ഇട്ടിരിക്കുന്നത് ആസ് എ ലോയർ.
അപ്പം നമുക്ക് ഈ ഒരു ഷോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ.
Proudly sponsored by Vibin Burgess from Easy Street Mortgages. Your mortgage made easy.
Appo welcome back. Ee ketta paattu ellavarkku ishtapettu ennu vicharikkunnu. Appo nammude hot topic lote nammal veendum povugiyana. Engenaana veedu medikkumbodhukku nammal endokka process lode kadakkanam. To start with, ellavarkkum oru question undavu. Where to start first? Oru veedu medikkumbo nammal evide thodanganam? Ningal aarayanu വീട് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമേ കൺസൾട്ട് ചെയ്യേണ്ടത്?
ഷുവർ, വീട് മേടിക്കാനുള്ള ഒരു പ്രോസസ്സിൽ നമ്മൾ ആദ്യമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു മോർഗേജ് അഡ്വൈസറിനെയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് സാധനം മേടിക്കാൻ പോകുമ്പോഴും ആദ്യം നമുക്ക് അറിയേണ്ടത് നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മോർഗേജ് അഡ്വൈസർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കറൻറ്റ് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നോക്കിയതിന് ശേഷം നമുക്ക് എത്രയാണ് നമ്മുടെ അഫോർഡബിലിറ്റി എന്ന് നമ്മളോട് പറയലാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ 500,000 ആണോ 600 ആണോ 700 ആണോ. ബേസ്ഡ് ഓൺ ഡാറ്റ് നമുക്ക് അറിയാമോ അപ്പോൾ ഇങ്ങനത്തെ വീടുകളാണ്, അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഇങ്ങനത്തെ വീടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അപ്പോൾ അത് നമ്മൾ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം എത്രയായിരിക്കും നമ്മുടെ അഫോർഡബിലിറ്റി, എത്ര പൈസയാണ് എനിക്ക് ലോണായിട്ട് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ അതാണ് അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വൺസ് നമ്മൾ ആ സ്റ്റെപ്പ് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി അന്വേഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെറ്റ്സ് സേ നമ്മുടെ ഫോർ എക്സാമ്പിൾ $500,000 ആണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 500 വീടുകൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ എപ്പോഴും ഈ ഓപ്പൺ ഹോമുകൾ കാണുക, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും ട്രേഡ് മിൽ നോക്കുമ്പോൾ ഇഷ്ടംപോലെ വീടുകൾ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ വീടുകളൊക്കെ പോയി കാണുക എന്നുള്ളതാണ് ആ ബഡ്ജറ്റിൽ വരുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. എന്നിട്ട് അതിൽ നമുക്കൊരു വീട് ഇഷ്ടപ്പെട്ടു, അതിന് നമ്മളൊരു ഓഫർ ഇട്ടു, അത് അക്സെപ്റ്റ് ആവുകയാണെങ്കിലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. നമ്മൾ ഒരു ലോയറിൻ്റെ ഒരു കൺസൾട്ടേഷൻ അതിൽ എടുക്കുന്നത്, ഇതിൻ്റെ ലീഗൽ കാര്യങ്ങളെല്ലാം പ്രോപ്പറാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു ജനറൽ, ഇപ്പോൾ ഇതൊരു ഹൈ ലെവൽ ഔട്ട്ലൈനാണ്, ഒരു ജനറൽ രീതിയിൽ ഇത്രയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അതിനാണ് ഇപ്പോൾ നമ്മുടെ പോലത്തെ പ്രൊഫഷണൽസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈച്ച് സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ടെക്നിക്കലി ഇതിൽ ഒരുപാട് സ്ട്രെസ് എടുക്കുന്ന ഒരു പ്രൊഫഷനാണ് ഞങ്ങളുടെ മൂന്ന് പേരുടെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കസ്റ്റമറിന് ഇപ്പോൾ നല്ലൊരു ടീം ഉണ്ടെങ്കിൽ ലൈക്ക് കൈൻഡ് ഓഫ് ആൾ എടുക്കേണ്ട സ്ട്രെസ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ ഈ പ്രോസസ്സിൻ്റെ.
ആദ്യത്തെ ആള് തന്നെ ചേട്ടനായിരിക്കും അല്ലെ, വിപിൻ ചേട്ടനായിരിക്കും ഒരു നമ്മൾ ഒരു അഡ്വൈസറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ആദ്യമേ ബഡ്ജറ്റ് എത്രയാണ് നമ്മുടെ ബഡ്ജറ്റ് ഒക്കെ നോക്കുക. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ കാറ് മേടിക്കും, നമ്മളിവിടെ മലയാളികൾ വന്നിട്ട് നമ്മൾ കാറ് മേടിക്കും അല്ലെ, നമുക്ക് അങ്ങനെ കുറച്ച് ലോൺ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ
സ്വാഭാവികമായിട്ട്.
അതെ, അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ അതെങ്ങനെയായിരിക്കും? അത് ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ, ലോൺ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ
അത് കുഴപ്പമുണ്ടോ കുഴപ്പമില്ല എന്നുള്ളത് എൻ്റെ ഒരു ബേസിക്, ഞാൻ എൻ്റെ ഒരു ബാക്ക് എൻഡ് പറയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കുഴപ്പമുണ്ടോ കുഴപ്പമില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ ഒരു കാര്യം ഞാനൊന്ന് ശ്രുതി പറഞ്ഞോട്ടെ, അതായത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതൊരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ആർക്കും സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വൈസ് അല്ല. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വൈസ് വേണമെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലി അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളൊരു ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പാടില്ല, അത് നിങ്ങളുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്പെസിഫിക് അഡ്വൈസ് വേണമെങ്കിൽ വി ക്യാൻ ഗിവ്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ഇപ്പം നമ്മൾക്ക് സേ നമ്മളൊരു $100,000 ഏൺ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കണം, പെട്രോൾ അടിക്കണം, ഇൻഷുറൻസ് വേണം, അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കണം, ഫോൺ ബില്ല് അടയ്ക്കണം. ഇതുപോലത്തെ ഒരു എക്സ്പെൻസാണ് നമ്മൾക്ക് ഇപ്പോൾ ഒരു ലോൺ ഉണ്ടെങ്കിൽ ആ ലോൺ അടയ്ക്കുക എന്നുള്ളത്. ലെറ്റ്സ് സേ ഇപ്പോൾ ജം വി സി ആണ്, അല്ലെങ്കിൽ പേഴ്സണൽ ലോണാണ്, കാർ ലോണാണ്, ഇതെല്ലാം നമ്മൾ റീപേ ചെയ്യണം. അപ്പോൾ നമ്മുടെ 100,000 ഇൻകം ഉള്ള ആൾക്ക് ഇത്രയും എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എത്ര പൈസയാണോ ഉള്ളത് അതിനുള്ള രീതിയിലാണ് നമുക്കൊരു മോർഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒബിയസ്ലി നമ്മുടെ ഈ ഇപ്പോൾ പേഴ്സണൽ ലോൺ ഇല്ലെങ്കിൽ അത്രയും പൈസ നമുക്ക് കൂടുതൽ മോർഗേജ് അടയ്ക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ കാർ ലോൺ ഇല്ലെങ്കിൽ അത്രയും പൈസ നമുക്ക് കൂടുതൽ മോർഗേജ് ആയിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ലോണുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ലോൺ കിട്ടുമോ എന്നുള്ളത് ഡെഫിനറ്റ്ലി ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ കിട്ടുന്ന എമൗണ്ടിനെയാണ് അത് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ പേഴ്സണൽ ലോണും കാർ ലോണൊക്കെ, അപ്പോൾ അത് നമുക്ക് അടയ്ക്കാണ്ടിരിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് നമ്മൾ ആ ഹോം ഓണർഷിപ്പിലേക്ക് പ്രിപ്പയർ ആകുമ്പോൾ നമ്മൾക്ക് ഡെറ്റ് അത്രയും കുറവാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് അസ് ടു ഗെറ്റ് മോർ ലിമിറ്റ്.
ഇത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
ഓ, വെൽക്കം ബാക്ക്. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ജിബിയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന്. പക്ഷേ ഒരു ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തി, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു പുതിയൊരു ഐഡിയ ലൈക്ക് നമുക്ക് വിപിൻ ചേട്ടനോട് ചോദിക്കാം എന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ വിപിൻ ചേട്ടനോട് ചോദിക്കുകയാണ്. ഒരു നമ്മൾ ഒരു വീട് മേടിക്കാൻ പോകുന്നതിന് മുമ്പ് ആർക്കൊക്കെ വീട് മേടിക്കാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ അതിനുള്ള പ്രിപ്പറേഷൻ എന്താണ് ചെയ്യേണ്ടത്, എത്ര നാൾ മുമ്പ് ഞാൻ പ്രിപ്പറേഷൻ ചെയ്യണം, ലൈക്ക് ഇത് കാരണം ഒരു ചെറിയ എമൗണ്ട് അല്ലല്ലോ, നമ്മളൊരു വലിയ എമൗണ്ട് ആണ് ഇതിന് വേണ്ടി ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ചേട്ടന് പറയാനുള്ളത്?
ഓക്കെ, ആർക്കൊക്കെ മോർഗേജ് കിട്ടും എന്നുള്ള ക്വസ്റ്റ്യന്, എല്ലാവർക്കും മോർഗേജ് കിട്ടും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെപ്പോൾ മോർഗേജ് കിട്ടും എന്നുള്ളത് ഒരു ഡിഫറെൻറ്റ് സാധനമാണ്. ബേസിക്കലി നമുക്ക് എല്ലാവർക്കും ഹോം ഓണർഷിപ്പിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് നമ്മൾ എടുക്കേണ്ട ചില സ്റ്റെപ്സുകളുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ എന്നെ വന്ന് കാണുന്ന സമയത്ത് തന്നെ അവർ റെഡി ആയിരിക്കും. നമുക്കിപ്പോൾ തന്നെ ഒരു പ്രീ അപ്രൂവലിന് ഇട്ടിട്ട് ഒരു പ്രീ അപ്രൂവൽ കിട്ടിയതിന് ശേഷം നമുക്ക് വീട് അന്വേഷണം തുടങ്ങാൻ വേണ്ടി പറ്റും. പക്ഷെ എല്ലാവരുടെ സിറ്റുവേഷനും അങ്ങനെയല്ല. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ കറൻ്റ്ലി മോർഗേജ് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു ഒരു പ്ലാനിൽ നമ്മൾ പറയുകയാണ് ഓക്കെ ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇൻ 2 മന്ത്സ് ടൈം നമുക്കിത് മേടിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം നമുക്കൊരു 6 മന്ത്സിൽ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഒരു 12 മന്ത്സ് പ്ലാൻ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിൽ ഇടുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഓക്കെ നമ്മൾ റെഡിയാണെന്ന് നമ്മൾക്ക് തോന്നുന്നു, നമ്മൾ വരുന്ന സമയത്തായിരിക്കും ഇപ്പോൾ മോർഗേജ് അഡ്വൈസർ പറയുന്നത് അല്ല ഇന്ന ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്താലാണ് ശരിയാവുള്ളൂ എന്ന്. അപ്പോൾ ആ ഇൻഫർമേഷൻ നമുക്ക് ആദ്യമേ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ വിളിക്കാറുണ്ട്, ചേട്ടാ ഞങ്ങളിപ്പോൾ വീട് മേടിക്കുന്നതിനെ പറ്റിയിട്ട് വീട് മേടിക്കണം അടുത്ത വർഷമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വർഷമോ, അപ്പോൾ എന്തായിരിക്കും എൻ്റെ ഒരു ബേസിക് പ്രോസസ്സ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മേടിക്കുന്ന ഇപ്പോൾ അടുത്ത വർഷം അത് കഴിഞ്ഞിട്ടുള്ള വർഷമാണ് മേടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് വിളിക്കുന്ന പല ആളുകൾക്കും വളരെ ലിമിറ്റഡ് 3-6 മന്ത്സിനുള്ളിൽ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതായത് അവർക്കറിയുന്ന ഇൻഫർമേഷൻ ചിലപ്പോൾ അത് ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നില്ല, അത് കറണ്ട് ഇൻഫർമേഷൻ ആയിരിക്കണം എന്നുള്ളതില്ല. അപ്പോൾ നോർമലി ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ നമ്മളെപ്പോഴും നേരത്തെ ശ്രുതി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇതൊരു ഹോട്ട് ടോപ്പിക്കാണ്. എവിടെ ചെന്നാലും നമ്മൾ വീട് മേടിക്കുന്നതിനെ പറ്റി അല്ലെങ്കിൽ മോർഗേജിനെ പറ്റി ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റി വിൽക്കുന്നതിനെ പറ്റി ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും നമ്മളിതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി ഒരാളുടെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ആ സിറ്റുവേഷനും നമ്മുടെ ഫൈനാൻസ് സിറ്റുവേഷനായിട്ട് യാതൊരു ബന്ധവും ചിലപ്പോൾ ഉണ്ടാവില്ല. ഒരു കോമൺ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുന്നതാണ്, ഞാനും അവിടെ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, ഇവനും ആ സ്ഥലത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, എന്നിട്ട് അവന് മോർഗേജ് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, സെയിം ഇൻകം ആണെന്നുള്ളതായിരിക്കും ചിലപ്പോൾ അതിൻ്റെ അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സ്പെൻസ് സൈഡ് ഓഫ് കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാർ ലോണോ പേഴ്സണൽ ലോണോ ജെം വിസയോ ക്യൂ കാർഡോ ഒന്നും അപ്പോൾ നമുക്ക് ആരുടെ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ആളുടെ സിറ്റുവേഷനിൽ വർക്ക് ചെയ്യും, പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷനിൽ വർക്ക് ചെയ്യില്ല. അത് ചെയ്യണമെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മൾ അങ്ങനെ ഒരു എന്താണ് ഒരു വൈകായിട്ടൊരു ഐഡിയ തന്നെ വരണം, ഓക്കെ എനിക്കൊരു വീട് മേടിക്കണം, അങ്ങനെ ഒരു ഐഡിയ വരുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു മോർഗേജ് അഡ്വൈസറിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പ്രോസസ്സ് കുറച്ചും കൂടിയും ഡെഫിനറ്റ്ലി ഫാസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിലൊരു അക്കൗണ്ട് കോൺടാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ ബാങ്ക് എങ്ങനെയാണ് നമ്മൾ ഓക്കെ ഇവന് പൈസ കൊടുക്കാൻ വേണ്ടി പറ്റുമോ, അവന് വിശ്വസിച്ചിട്ട് കാശ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ, അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ബാങ്കിന് നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി 3 മന്ത്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിൽ നിന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് ആണ്. ഓക്കെ നമ്മൾ ഓക്കെ എല്ലായിടത്തും ഇഷ്ടംപോലെ പൈസ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണോ അതോ ഓക്കെ സാലറി വരുന്നു, സേവിങ്സ് പോകുന്നു, നമ്മുടെ ബിൽസ് എല്ലാം പേ ചെയ്യുന്നു, ബാക്കി എല്ലാ പൈസയും നീറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പിക്ചറാണ് നമ്മൾ ബാങ്കിൻ്റെ മുന്നിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഞാൻ അക്കൗണ്ട് നോക്കുമ്പോൾ എനിക്കറിയാം ഇപ്പോൾ ഇത് കറൻ്റ്ലി ബാങ്കിന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല. അപ്പോൾ നമ്മളപ്പോൾ ഒരു 3 മാസത്തേക്ക് നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ ഹാബിറ്റ്സ് എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യലോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഇതിനൊന്ന് ബെറ്ററായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ആ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിനാണ് ആ ഒരു എഡ്യൂക്കേഷൻ വഴി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ റിസൾട്ട് ഡെഫിനറ്റ്ലി അപ്പോൾ ബെറ്റർ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ മുന്നേ തന്നെ നമുക്ക് വീട് മേടിക്കാൻ വേണ്ടിയിട്ട്
പറ്റുമായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഈസി ആക്കും അല്ലേ?
യെസ്.
എനിക്ക് ഞാനും വിപിൻ ചേട്ടൻ്റെ ഒരു ക്ലയൻ്റ് ആണ്. അപ്പോൾ ഈ ഇടയ്ക്കും കൂടെ എനിക്ക് ഒരു ഇമെയിൽ വന്നതേ ഉള്ളൂ, അയച്ചു തരൂ സ്റ്റേറ്റ്മെൻറ്റ്സ് അയച്ചു തരും. അപ്പോൾ അയച്ചു കൊടുത്ത് നമ്മുടെ പണി അങ്ങ് കഴിഞ്ഞു, പിന്നെ ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും അല്ലേ? അപ്പം ഹി മേക്സ് അവർ വർക്ക് ഈസി.
അപ്പോൾ വേറൊരു ക്വിക്ക്ലി ഒരു കാര്യം കൂടി പറയാനുള്ളത്, എൻ്റെ അടുത്ത് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ബാങ്കും ലൈക്ക് എന്തുകൊണ്ടാണ് നമ്മളൊരു മോർഗേജ് അഡ്വൈസറിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അപ്പോൾ നമ്മൾ ബാങ്കിനെയാണ് അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ബാങ്ക് ജനറലി നമ്മളോട് 2 കാര്യങ്ങൾ പറയാം, ഓക്കെ ലോൺ തരാം അല്ലെങ്കിൽ ലോൺ തരില്ല. ലോൺ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ലോൺ തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ എന്താണെന്നുള്ളതാണ്. നമ്മൾ അടുത്ത ബാങ്കിൽ പോയിട്ട് ചോദിക്കണം ലോൺ തരുമെന്നുള്ളത്. അപ്പോൾ അവരും പറയാം തരാം അല്ലെങ്കിൽ തരില്ല. അപ്പോൾ തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ആ ലൂപ്പ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മോർഗേജ് അഡ്വൈസർ കാണുമ്പോൾ നമ്മൾ ടെക്നിക്കലി 25 ബാങ്കിനെ കണ്ട പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഏത് ബാങ്കായിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സിനാരിയോയിൽ എവിടെയാണ് ഇത് ഫിറ്റ് ആവുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നമ്മുടെ ടൈം സേവ് ചെയ്യുന്നു, പിന്നെ ഏത് ബാങ്കായിട്ട് വർക്ക് ചെയ്താലും നിങ്ങൾ വർക്ക് ചെയ്യുന്നത് സെയിം മോർഗേജ് അഡ്വൈസറായിട്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കീ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ബാങ്കിൽ പറയുന്നത് നമ്മളിപ്പോൾ ബാങ്കിൽ ഒരു സമയത്ത് പോകുമ്പോൾ ഒരാളായിരിക്കും കാണുന്നത്, പക്ഷേ 6 മാസം കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വേറൊരാളായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഫൈനാൻസായിട്ട് എത്രമാത്രം ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചില കാര്യങ്ങൾ എന്തുകൊണ്ട് ഒരു മോർഗേജ് അഡ്വൈസറുടെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ളത് നമ്മൾ പറയുന്നത്.
അപ്പോൾ ഇപ്പോൾ ഫീസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് നിങ്ങളുടെ ചാർജ്, ലൈക്ക് എന്താണ് പേയ്മെൻറ്റ് ഫീസ് ഉണ്ടോ?
മോർഗേജ് അഡ്വൈസ് ജനറലി ഞങ്ങളുടെ സർവീസ് ഫ്രീ അല്ല, പക്ഷേ ഞങ്ങൾക്ക് പേ ചെയ്യുന്നത് ബാങ്കാണ്. സോ അപ്പോൾ കസ്റ്റമറിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഒറ്റ പൈസയും അവർ കൊടുക്കുന്നില്ല. അപ്പോൾ ടെക്നിക്കലി അതൊരു ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് തന്നെയാണ്. ഒന്ന്, നമ്മൾക്ക് ഏത് ബാങ്കിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ സർവീസ് നമ്മൾ പേ ചെയ്യേണ്ട, ഏത് ബാങ്കിൽ നിന്നാണോ നമ്മൾ ലോൺ എടുക്കുന്നത് ആ ലോൺ സെറ്റിൽ ആയതിനു ശേഷമാണ് മോർഗേജ് അഡ്വൈസറിന് ബാങ്ക് ഒരു കമ്മീഷൻ പേ ചെയ്യുന്നത്.
ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പം ഇനിയും ചേട്ടനോട് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. അപ്പം മൂവിങ് ഓൺ ടു ജിബി, അപ്പം നമ്മൾ ബഡ്ജറ്റ് തീരുമാനിച്ചു, നമ്മൾ വിഭജനെ പോയി കണ്ടു, നമ്മളൊരു വീടിൻ്റെ ബഡ്ജറ്റും നമുക്കെല്ലാം ഇപ്പം എൻ്റെ കയ്യിൽ പൈസയുണ്ട്, ബാങ്ക് എനിക്ക് പൈസ തരാം എന്ന് തീരുമാനിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
അടുത്ത സ്റ്റെപ്പ് ഒബ്വിയസ്ലി ലൊക്കേഷൻ, ഏത് ഏരിയ ആണ് നമുക്ക് താല്പര്യം. യൂഷ്വലി അത് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഏത് സൈഡിലാണ്, വിച്ച് പാർട്ട് ഓഫ് ടൗൺ എന്നുള്ളതാണ് നെക്സ്റ്റ് സംഭവം. അതിനുശേഷം ട്രേഡ് മീ ലിസ്റ്റിങ്ങുകൾ നോക്കുക. ഓപ്പൺ ഹോംസിന് പോയിട്ട് ആദ്യത്തെ ഒരു 2 ആഴ്ചയൊക്കെ ഫുൾ എക്സൈറ്റഡ് ആയിരിക്കും. ഇതെപ്പോഴും നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക്, ആദ്യത്തെ 2 ആഴ്ച എല്ലാ ഓപ്പൺ ഹോമിനും പോകും, ഭയങ്കര സന്തോഷമായിരിക്കും. 2 പ്രോപ്പർട്ടിക്ക് ചിലപ്പോൾ ഓഫർ ഇടും, അത് കിട്ടാതാവും. അത് കഴിയുമ്പം വളരെ ഡിപ്രസ്ഡ് ആയിട്ട് ഇനിയിപ്പം എന്തായാലും ഒരു 2 മാസം വെയിറ്റ് ചെയ്ത് കുറച്ചും കൂടെ പ്രോപ്പർട്ടികൾ മാർക്കറ്റിൽ വരുമ്പം വാങ്ങാം എന്ന് വിചാരിക്കും. അതെല്ലാവരും പോകുന്ന ഒരു പ്രോസസ്സാണ്, പക്ഷേ ഇറ്റ്സ് പാർട്ട് ഓഫ് പ്രോസസ്. അപ്പം ആദ്യത്തെ 2 ആഴ്ചയിൽ തന്നെ എക്സൈറ്റ്മെൻറ്റ് ഫുള്ള് കളയാതെ 3-4 ആഴ്ച അൻറ്റിൽ യു ഫൈൻഡ് സംതിങ് യു വോണ്ട് ആ പ്രോസസ്സ് കീപ്പ് ചെയ്ത് പോവുക. പിന്നെ സി എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ ഫീൽ ഫ്രീ ടു കോൾ. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി കണ്ടിട്ട് ഓഫർ ഇടാൻ പോവുകയാണ്, എൻ്റെ ലിസ്റ്റിംഗ് അല്ലെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അഡ്വൈസ് തരാൻ നോ പ്രോബ്ലം. എന്തെങ്കിലും പ്രൈസ് റേഞ്ച് യൂഷ്വലി വിളിച്ചിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ പ്രോപ്പർട്ടിക്ക് ഓഫർ ഇടണം എന്നുണ്ട്, എത്ര രൂപയാണ്? യൂഷ്വലി പ്രോപ്പർട്ടികൾ പ്രൈസ്ഡ് അല്ല ട്രേഡ് മീൽ, അപ്പോൾ എല്ലാവർക്കും ഒരു ബോൾ പാക്ക് ഫിഗർ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ചാൽ മതി, ഐ ക്യാൻ ഹെൽപ്പ്.
ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഏജന്റിനെ ചൂസ് ചെയ്യേണ്ടത്? മാർക്കറ്റിൽ എന്തുകൊണ്ട് ഏജന്റിനെ വേണം?
ലൈക്ക് എനിത്തിങ്, നമ്മൾ ഒരു കേസ് വാദിക്കുകയാണെങ്കിൽ ഒരു ലോയർ വേണം, നമ്മൾ സിക്ക് ആണെങ്കിൽ ഒരു ഡോക്ടർ വേണം. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണലിനെ എപ്പോഴും അപ്രോച്ച് ചെയ്യും, അതുകൊണ്ടാണ് ഏജന്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ചില ഏജന്റുമാർ വൈ സം ആർ എക്സ്പെൻസീവ് ദാൻ അതേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യനിൽ വാല്യൂ ദ ബ്രിങ്സ് ടു ദ ടേബിൾ എന്നുള്ളതാണ് എൻ്റെ ഒരു ആൻസർ. അപ്പം എല്ലാവരും ഒരേപോലെ ആയിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. ഇപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏജന്റ് ഒരുപാട് ലിസ്റ്റിങ്ങുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഏജന്റ് അവർ ബിസി ആയിട്ടുള്ളത് ഒരു റീസൺ കൊണ്ടാണ്. അപ്പം ആസ് ആൻ ഓണർ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ബിഗ്ഗസ്റ്റ് അസറ്റാണ് നമ്മൾ വിൽക്കുന്നത്. ഇറ്റ്സ് നോ ഐ മീൻ നമ്മളൊരു കാറ് വിൽക്കുന്നതിൻ്റെ തൊട്ടല്ല, വീട് വെക്കുമ്പോൾ കുറച്ചും കൂടെ ബിഗ്ഗസ്റ്റ് അസറ്റാണ്. അപ്പം എല്ലാ ലാസ്റ്റ് ഡോളറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളും അതിനനുസരിച്ചുള്ള ആളല്ലെങ്കിൽ ചിലപ്പോൾ നെഗോഷിയേഷനിൽ നമ്മൾ പല പ്രാവശ്യം കാണുന്നതാണ്. വി ക്യാൻ മിസ് ഔട്ട് ഓൺ തൗസൻഡ്സ്, കുഡ് ബി 20, 30, 50,000. മാർക്കറ്റ് വളരെ ഹോട്ടായിട്ടിരുന്നപ്പോൾ നമ്മൾ വിൽക്കുമ്പോൾ വിചാരിക്കും ഓക്കെ എനിക്ക് നല്ല പ്രൈസ് കിട്ടിയെന്ന്, പക്ഷേ ഓൺ ദി അതർ സൈഡ് ദ കുഡ് ബി അനദർ 100 grand ദേ വി ഡിഡ് നോ. അപ്പം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾ അവരുടെ ഏരിയ ഓഫ് എക്സ്പെക്ടീസിൽ വളരെ കോൺഫിഡൻ്റ് ആണ്, അവർക്ക് ആ പ്രോസസ്സ് നല്ലതായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആസ് എൻ ഓണർ നമുക്ക് ഉറപ്പാണ് നമുക്ക് കിട്ടാവുന്ന മാക്സിമം പ്രൈസ് മാർക്കറ്റിൽ നിന്ന് കിട്ടി, നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നുള്ളത്.
അപ്പം ഇപ്പം ഒരു ഗുഡ് ടൈം ടു സെൽ ആണോ ഈ ഒരു സമയം?
ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ സർക്കംസ്റ്റാൻസസും നെക്സ്റ്റ് 3-4 years പ്ലാനും ആണ്. ഇപ്പം വിറ്റിട്ട് നിങ്ങൾ അടുത്ത 5 വർഷം റെൻ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പ്രോബബ്ലി നോട്ട്, മാർക്കറ്റ് ഇപ്പോഴത്തേനെക്കാട്ടിലും 5 വർഷത്തിൽ മുകളിലായിരിക്കും. അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സ്റ്റാറ്റ്സ് എപ്പോഴും പോകുന്നത്, എവറി 7 years മാർക്കറ്റ് ഗോസ് അപ്പ്. ഡിപ്പെൻഡിങ് ഇപ്പം വിൽക്കുന്നതിനെ പറ്റിയുള്ള മോട്ടിവേഷൻ എന്താണ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇപ്പം നമ്മൾ വിറ്റിട്ട് അടുത്തൊരു പ്രോപ്പർട്ടി വാങ്ങുകയാണ്, നമ്മൾ കുറച്ചുകൂടെ വലിയ വീട് വാങ്ങുകയാണ്, അപ്പം ഇറ്റ് ഈസ് എ ഗുഡ് ടൈം ടു സെൽ. കാരണം നിങ്ങൾ വിൽക്കുന്നതും വാങ്ങുന്നതും സെയിം മാർക്കറ്റിലാണ്. അപ്പം മേ ബി 2 വർഷം മുമ്പേ നമ്മുടെ വീടിന് എക്സ്ട്രാ ഒരു 100,000 കൂടെ കിട്ടിയാനെ, പക്ഷേ നമ്മൾ അന്നേരം അപ്സൈസ് ചെയ്യായിരുന്നെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വീടിനും ഈ 100,000 ഓർ മോർ, സ്പെഷ്യലി അപ്സൈസ് ആണെങ്കിൽ കൊടുക്കേണ്ട വന്നേനെ. അപ്പോൾ ഇറ്റ്സ് പ്രിട്ടി മച്ച് എ ട്രേഡ് ടു ട്രേഡ് ആണ്.
അപ്പോൾ അതിൽ ഡിഫറൻസ് ഒന്നും ഫൈനാൻഷ്യലി നമുക്ക് വരാൻ പോകുന്നില്ല. പിന്നെ ഇപ്പം ഒരുപാട് യൂഷ്വൽ ക്ലയൻസ് നമ്മൾ ഒരുപാട് ഓസ്ട്രേലിയയിൽ പോകുന്ന മലയാളികളുടെ വീട് ഞാൻ വിൽക്കാറുണ്ട്. അപ്പോൾ അവർ ഇവിടെ ആ വീട് ഒരു വർഷത്തേക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് പോയാലോ ജിബി എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം മാർക്കറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നുള്ളതാണ്. സി ഐ കാൻ പ്രെഡിക്ട് ദ മാർക്കറ്റ് ബട്ട് ലുക്കിംഗ് അറ്റ് ദി ഓട്സ് അടുത്ത വർഷം മാർക്കറ്റ് എന്തായാലും ബെറ്റർ ആവാനുള്ള സൈൻസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അവിടെ പോയിട്ടൊരു വീട് വാങ്ങിക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ അത് ഇഫ് യു ആർ പ്ലാനിങ് വിത്തിൻ 24 മന്ത്സ് പെട്ടെന്ന് കൊടുത്തിട്ട് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഓവർസീസ് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സ് ബുദ്ധിമുട്ടാവും. പിന്നെ ആ ഒരു ടൈമിൽ ടെനൻസ് ഉണ്ടാവും പ്രോപ്പർട്ടിയിൽ. അപ്പോൾ ആ ടൈമിൽ വിൽക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ടെനൻസ് നമ്മൾ കീപ്പ് ചെയ്തതിൻ്റെ തൊട്ട് വീട് കീപ്പ് ചെയ്യണമെന്നില്ല. അപ്പോൾ യൂഷ്വലി മലയാളികൾ പൊതുവെ ന്യൂ ബിൽസ് പുതിയ വീടുകൾ അവർ തന്നെ പണിതിട്ട് അവർ തന്നെ താമസിച്ച വീടുകളാണ്. അപ്പോൾ എല്ലാം വളരെ ടൈഡി വളരെ ബ്യൂട്ടിഫുള്ളി പ്രസൻറ്റഡ് വീടുകളാണ്. അപ്പം ടെനൻസിന് അത് കൊടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ ഒന്ന് മാർക്കറ്റ് കണ്ടീഷൻ്റെ ഒരു റിസ്ക് ഉണ്ട്, രണ്ട് ആ പ്രോപ്പർട്ടി അന്നേരത്തെ ടെനന്റിന്റെ കണ്ടീഷനും അഫക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ബെറ്റർ ടു സെൽ നൗ ഇഫ് യു ഹാവ് സം ഷോർട്ട് ടേം പ്ലാൻസ്.
This show is proudly sponsored by Vibin Burgess from Easy Street Mortgages. Your mortgage made easy.
അപ്പൊ നമ്മള് വീടിന് വേണ്ടിയുള്ള പൈസയുടെ കുറിച്ച് തീരുമാനിച്ചു. പൈസ കിട്ടി, നമ്മുടെ എന്റെ കയ്യിലുണ്ട്. അപ്പോ അടുത്തതായിട്ട് നമ്മൾ വീട് കണ്ടു, വീടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
അടുത്തതായിട്ട് ഞങ്ങൾ ചെയ്യേണ്ടത് ഓഫർ ഇടാന്നുള്ളതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ. അപ്പം ഓഫർ ഇടുന്ന മുന്നേ ഇതിപ്പോൾ ശരിയാണ്, ഫൈനാൻസ് ഇപ്പോൾ ശ്രുതി പറഞ്ഞോണം എല്ലാം റെഡി ആയിട്ടുണ്ടാവാം, ഞങ്ങൾക്ക് പ്രീ അപ്രൂവലൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞങ്ങൾ വക്കീലന്മാർ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല ഒരു അൺകണ്ടീഷണൽ ഓഫർ ഇടാന്നുള്ളത്. അപ്പം രണ്ട് തരം ഓഫർ ഇടാം, ഒന്ന് അൺകണ്ടീഷണൽ ഓഫർ, ഒരെണ്ണം കണ്ടീഷണൽ ഓഫർ. അൺകണ്ടീഷണൽ ഓഫർ എന്ന് പറയുമ്പം യു ഹവ് ഗോട്ട് ഓൾ യുവർ ഡക്സ് ഇൻ എ റോ. അതായത് ഞങ്ങളുടെ ഫൈനാൻസ് റെഡിയാണ്, ഞങ്ങൾ ടൈറ്റിൽ ഓക്കെയാണ്, ലിമ്മിൽ ഓക്കെയാണ്, ബിൽഡിംഗ് റിപ്പോർട്ടിൽ ഓക്കെയാണ്, എവറിത്തിങ് ഇസ് ഓക്കെ, ഞങ്ങൾ ഡിപ്പോസിറ്റ് പേ ആണ്, ഇനി സെറ്റിൽമെൻ്റ് അന്ന് കീ കിട്ടിയാൽ മതി. അതാണ് ഒരു അൺകണ്ടീഷണൽ ഓഫർ എന്ന് പറയുന്നത്. കണ്ടീഷണൽ ഓഫർ എന്ന് പറയുമ്പം ഇപ്പം ഞാൻ പറഞ്ഞ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് ഞങ്ങൾ എപ്പോഴും പറയുക ഫൈനാൻസ് എന്നുള്ളതാണ്. ഫൈനാൻസ്, ലിം, ബിൽഡിംഗ് റിപ്പോർട്ട്, ടൈറ്റിൽ, ഇൻഷുറൻസ്, പിന്നെ സോളിസിറ്റേഴ്സ് അപ്രൂവൽ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് വരുന്നത്. ആ കണ്ടീഷൻസ് വെച്ച് ഓഫർ ഇടാനാണ് ഞങ്ങൾ എപ്പോഴും പറയുക, കാരണം അതൊരു സേഫ്റ്റി നെറ്റാണ്. അപ്പം ഞങ്ങളുടെ കയ്യിൽ കോൺട്രാക്റ്റ് ഓഫർ അക്സെപ്റ്റ് ചെയ്തു, ഞങ്ങൾ സൈൻ ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു, കോൺട്രാക്റ്റ് വക്കീലിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കും ഒരു കോൺട്രാക്റ്റിൽ. അതിൽ എന്തെങ്കിലും ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ ആ കണ്ടീഷൻസിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ബോഡി ഓഫ് ദ എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് എൻക്വയറി ചെയ്യും. കാരണം അത് നമ്മുടെ ക്ലയൻറ്റിനെ, പർച്ചേസ് ചെയ്യുന്ന ക്ലയൻറ്റിനെ അത് ബാധിക്കാം ഇൻ ദ ഫ്യൂച്ചർ ഓർ ഇൻ ദ പ്രോസസ്സ്. അപ്പോൾ അത് ഞങ്ങൾ നോക്കും, അതിൻ്റെ കുറിച്ച് ഞങ്ങൾ എൻക്വയറി ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഓബ്വിയസ്ലി ഞങ്ങൾ അവരുടെ അടുത്ത് പറയും, ഫൈനാൻസ്, നിങ്ങൾ മോർഗേജ് ബ്രോക്കർ ആണെങ്കിൽ ഗെറ്റ് ഇൻ ടച്ച് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദി ആർ അവേ ദാറ്റ് യു ഹാവ് ഗോട്ട് എ ലൈഫ് കോൺട്രാക്ട്. അപ്പം അവർക്ക് മോർഗേജ് ബ്രോക്കറിൻ്റെ പ്രോസസ്സ് അപ്പോൾ വിപിൻ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, അവർ ലൈഫ് കോൺട്രാക്ട് കിട്ടി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും എന്നുള്ളത്. അപ്പം അത് അവരങ്ങനെ നോക്കാം, മോർഗേജ് ബ്രോക്കർ ആ ഫൈനാൻസിൻ്റെ ബിറ്റ് നോക്കും. പിന്നെ ലിം, ബിൽഡിംഗ് റിപ്പോർട്ട്, ടൈറ്റിൽ, ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുക, ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്. അവരുടെ അടുത്ത് വിളിച്ച് ചോദിക്കുക, ഞങ്ങളുടെ വീടിന് ഇൻഷുറൻസ് കിട്ടും, അതായത് നിങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്ന വീടിന് ഇൻഷുറൻസ് കിട്ടും, അത് കൺഫേം ചെയ്യണം. കാരണം ഇൻഷുറൻസും ഫൈനാൻസും ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്നൊരു കാര്യമാണ്. കാരണം ഒരു ബാങ്കും നിങ്ങൾക്ക് പൈസ റിലീസ് ചെയ്യില്ല വീടിന് ഇൻഷുറൻസ് ഇല്ലാതെ. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ഷുവർ യു പ്രോപ്പർട്ടി വിൽ ഗെറ്റ് ഇൻഷുറൻസ്. ലിം, ബിൽഡിംഗ് റിപ്പോർട്ട്. ബിൽഡിംഗ് റിപ്പോർട്ട് ഞങ്ങൾ എപ്പോഴും പറയും, ഗെറ്റ് ഇൻ ടച്ച്, ഗെറ്റ് ദ ബെസ്റ്റ് കോട്ട്. പലവരുണ്ട് ബിൽഡിംഗ് റിപ്പോർട്ട് ചെയ്യുന്നവരെ, ചെക്ക് ദ മാർക്കറ്റ്, ആരാണ് നിങ്ങൾക്ക് നല്ലൊരു ഡീൽ തരാൻ പോകുന്നത്, അവരായിട്ട് പോവുക. ആൻഡ് മേക്ക് ഷുവർ, ഐ മീൻ, അവർക്ക് നല്ലൊരു റിപ്യൂട്ടേഷൻ ഉണ്ട്, ദേ നോ വാട്ട് ദേ ഡൂയിങ്. അപ്പോൾ യൂഷ്വലി ബിൽഡിംഗ് റിപ്പോർട്ടിൽ ബിൽഡേഴ്സ് പോയി വീട് നോക്കും, അതിൽ അവർ പല കാര്യങ്ങളും ചെക്ക് ചെയ്യും. ഒബ്വിയസ്ലി ഏജ് ഒരു ഫാക്ടറാണ്, സ്ട്രക്ചറൽ ഡാമേജ്, കോസ്മെറ്റിക് ഡാമേജ്, അതൊക്കെ റിപ്പോർട്ടിൽ ഭാഗമായിട്ട് വരും. ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ബാങ്ക് ചോദിക്കുന്നത് ബിൽഡിംഗ് റിപ്പോർട്ട്, ആ നമ്മുടെ അത് എഗസ് പ്രോപ്പർട്ടിയുടെ പ്രായം അനുസരിച്ചായിരിക്കാം ആ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ബിൽഡിംഗ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളത് റിവ്യൂ ചെയ്യും. ഞങ്ങൾ എപ്പോഴും ക്ലയൻസിൻ്റെ അടുത്ത് പറയും, നിങ്ങളും അത് വായിക്കണം എന്നുള്ളത്. കാരണം ഞങ്ങൾ വീട് ഫിസിക്കലി പോയി കണ്ടിട്ടില്ല, അപ്പം ഞങ്ങൾക്കറിയാൻ പാടില്ല അവിടെ ഒരു സ്ലൈഡിംഗ് ഡോർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഞങ്ങൾ ഒബ്വിയസ്ലി ഗൂഗിള് ചെയ്യും, പിന്നെ മാർക്കറ്റ് ലിസ്റ്റിങ്ങിൽ ഫോട്ടോസ് ഒക്കെ നോക്കും, അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഫിസിക്കലി പോയി വീട് കാണുന്നില്ലല്ലോ, വേറെ ക്ലയൻസ് പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് എപ്പോഴും പറയും, ബിൽഡിംഗ് റിപ്പോർട്ട് വായിക്കുക, നിങ്ങൾക്കതിൽ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിലോ ചോദ്യങ്ങളുണ്ടെങ്കിലോ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുക. ഞങ്ങൾ റിവ്യൂ ചെയ്യുമ്പോൾ നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ, ബിൽഡിംഗ് റിപ്പോർട്ടും ലിം റിപ്പോർട്ടും ഞങ്ങൾ ഒരുമിച്ച് വായിക്കും. ലിം റിപ്പോർട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷേ ബിൽഡിംഗ് റിപ്പോർട്ട് പറയാം. അപ്പം ഈ കൺസെൻറ്റ്, എത്ര ബെഡ്റൂമിൻ്റെ വീടാണ് കൺസെൻറ്റ് ആക്ച്വലി തന്നിരിക്കുന്നത്, അത്ര തന്നെയാണോ ഉള്ളത്, എത്ര ഏരിയ ആണെന്നുള്ളത്, റൂഫിൻ്റെ കുറച്ച് വല്ല കൺസേൺസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അവർ ഒബ്വിയസ്ലി നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്യും ഇന്നതാണ്. പിന്നെ ക്ലയൻസിൻ്റെ ഓപ്ഷൻസ് വരുന്നത്, ഒന്നെങ്കിൽ അവർക്കത് വെൻഡോസിനെ കൊണ്ട് റെക്റ്റിഫൈ ചെയ്യാം ഇഷ്യൂസ്, അതല്ലെങ്കിൽ നമുക്കൊരു നെഗോഷിയേഷൻ ചെയ്യാം ഒരു പ്രൈസ് റിഡക്ഷന് വേണ്ടി. അപ്പം ഈ കണ്ടീഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ബിൽഡിംഗ് റിപ്പോർട്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല, കാരണം അതൊരു കണ്ടീഷനല്ല എഗ്രിമെൻറ്റിൻ്റെ. ലിമ്മിലോട്ട് വരാം. ലിം എന്ന് പറയുമ്പോൾ എല്ലാവരും യെസ് എന്ന് സർക്കിൾ ചെയ്യും, പക്ഷേ അതെന്താണെന്നുള്ളത് ചോദിക്കുമ്പോൾ ആർക്കും അറിയണമെന്നില്ല. ലിം എന്ന് പറയുന്നത് ലാൻഡ് ഇൻഫർമേഷൻ മെമ്മോറാൻഡമാണ്. അത് നമ്മുടെ കൗൺസിൽ ഹോൾഡ് ചെയ്യുന്നൊരു റിപ്പോർട്ടാണ് ആ പെർട്ടിക്കുലർ പ്രോപ്പർട്ടിയെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി കാണും, ലാൻഡിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ കാണും, അതായത് ഏത് സോണിലാണ്, എർത്ത്ക്വേക്ക് സോണാണോ, സുനാമി സോണാണോ, പ്ലസ് വേറെന്തെങ്കിലും. ഇപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള സോണുകളിലൊക്കെ അവരിങ്ങനെ പറയും, എയർപോർട്ട് ഓവർലേ സോണാണുള്ളതെന്ന്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇന്ന ഹൈറ്റിന് മേളിൽ നമ്മൾ അവിടെ ഒരു വീട് പണിയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ മുകളിൽക്കൂടെ ലൈക്ക് ലോ ആയിട്ട് ഫ്ലൈറ്റുകൾ പോവാം എന്ന രീതിയിലായത് കൊണ്ടാണ് അങ്ങനത്തെ ഇതൊക്കെ വരുന്നത്, കൺസ്ട്രെയിൻസൊക്കെ വരുന്നത്. അതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യും. അതുപോലെ തന്നെ ലിമ്മിൽ കാണും റിസോഴ്സ് കൺസേൺസ്, ബിൽഡിംഗ് കൺസെൻറ്റ്, കോഡ് ഓഫ് കംപ്ലയൻസ് ഇഷ്യൂ ആയിട്ടുള്ളതാണോ എന്നൊക്കെയുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ബിൽഡിംഗ് റിപ്പോർട്ടും ഈ പറഞ്ഞ പോലെ ഗൂഗിൾ ഫോട്ടോസും ലിസ്റ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ മൂന്ന് ബെഡ്റൂമിൻ്റെ കാര്യം പറയുന്നുണ്ട് ലിമ്മിൽ, പക്ഷേ ബിൽഡിംഗ് റിപ്പോർട്ടിൽ ഒരു നാലാമത്തെ ബെഡ്റൂമിൻ്റെ കാര്യം പറയുന്നുണ്ട്, അതിനൊരു കൺസെൻറ്റ് ഞാൻ കാണുന്നില്ല. അപ്പോൾ അത് ഞങ്ങൾക്കൊരു റെഡ് ഫ്ലാഗാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിട്ടാണ് പറയുന്നത്, ലൈക്ക് ഇതൊരു റെഡ് ഫ്ലാഗാണ്, ഇവിടെ ഒരു നാലാമത്തെ ബെഡ്റൂം ഉണ്ട്, അത് അക്കോർഡിംഗ് ടു ദ ലിം കൺസെൻറ്റഡ് അല്ല. അതൊരു റിസ്ക്കാണ് ഞങ്ങൾ എടുക്കുന്നത്. ചിലപ്പം അത് നിങ്ങളുടെ ഇൻഷുറൻസിനെ ബാധിക്കാം. പ്രോപ്പർട്ടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇൻഷുറൻസ് പേ ഔട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ നോക്കുന്നത്. പിന്നെ ടൈറ്റിൽ, ടൈറ്റിൽ എന്ന് പറയുന്നത് ആ പ്രോപ്പർട്ടിയുടെ എന്താ പറയുക, ലീഗൽ ഡിസ്ക്രിപ്ഷനും ടൈറ്റിൽ എത്ര ലാൻഡും ലീഗലി എത്രയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് ടൈറ്റിൽ. ഈ ടൈറ്റിലാണ് നമ്മൾ ആരാണ് രജിസ്റ്റേർഡ് ലൈക്ക് ഓണേഴ്സ്, അതിലേക്കാണ് നമ്മൾ മേടിക്കുമ്പം ആ ടൈറ്റിലേക്ക് നിങ്ങളുടെ പേര് വരും. അതുപോലെ തന്നെ മോർഗേജ് ആ ടൈറ്റിലോട്ട് വരും. നിങ്ങൾക്കൊരു മോർഗേജ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് ആ ടൈറ്റിൽ കാണിക്കും, അതിൽ കാണിക്കും മോർഗേജ് ടു ANZ ഓർ അങ്ങനെ ഏത് ബാങ്ക് എന്ന് വെച്ചാൽ അത് കാണിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിപ്പം ഞാൻ കണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ സബ് ഡിവിഷൻസിലൊക്കെ കോവനൻസ് കാണും. അപ്പോൾ ഈ കോവനൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പലതരം കോവനൻസ് ഉണ്ട്. പക്ഷേ യൂഷ്വലി ഞാൻ സബ് ഡിവിഷനിൽ കണ്ടു വന്നിരിക്കുന്നത് ആ പെർട്ടിക്കുലർ സബ് ഡിവിഷൻ എങ്ങനെ ഇരിക്കണമെന്ന് ഡെവലപ്പേഴ്സിൻ്റെ മനസ്സിലൊരു പ്ലാൻ കാണും. അപ്പോൾ അതനുസരിച്ചായിരിക്കും അവർ കോവനൻസ് സെറ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറയുമായിരിക്കും ഇന്നതരം പെറ്റുകളെ പറ്റത്തുള്ളൂ, ഇന്നതരം റൂഫേ പറ്റത്തുള്ളൂ, ഇന്നതരം ക്ലാഡിങ് ഔട്ട്സൈഡ് മെറ്റീരിയലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്, അതനുസരിച്ചാണോ വീട് പണിതിരിക്കുന്നത്. കാരണം യൂഷ്വലി ആ ഡെവലപ്പേഴ്സിന് ആ ലാൻഡിന് ഓവറോൾ ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം അവർക്ക് എസ്പെഷ്യലി ആ പെർട്ടിക്കുലർ സബ് ഡിവിഷൻ ഇങ്ങനെ ഇരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. അത് അപ്പോൾ അത് ഞങ്ങൾ നോക്കും. അപ്പോൾ എസ്പെഷ്യലി അവർ എന്താ പറയുക, നമ്മൾ മേടിക്കാൻ പോകുന്ന വീടോ അല്ലെങ്കിൽ ടൈറ്റിൽഡ് ആയി അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാനുള്ള പ്ലാൻ ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയും ഈ കോവനൻസ് നിങ്ങൾ ബിൽഡേഴ്സിനെ കാണിക്കണം. അപ്പോൾ ദേ ആർ അവേ വാട്ട് കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് ദേ നീഡ് ടു യൂസ്. പിന്നെയുള്ളത് ഈസ്മെൻസ് ആണ്. ഈസ്മെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടൈറ്റിൽ ഇപ്പം വേറെ ചില വീടുകൾ നമ്മൾ കാണും, മുന്നിലൊരു വീട്, അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഡ്രൈവേ പോയിട്ട് പുറകെ ഒരു വീട്. അപ്പോൾ ഈ ഡ്രൈവേയുടെ ഓണർഷിപ്പ് ആർക്കാണ്, ആർക്കത് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിപ്പം പഴയ കുറച്ച് പഴയ വീടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഡ്രെയിനേജ് വീടിൻ്റെ അടിക്കൂടൊക്കെ പോകുന്നത് കാണാം. അതിന് എപ്പോഴാണ് ഒരു പാർട്ടിക്ക് ആക്സസ് കൊടുക്കേണ്ടത്, എന്ത് തരം ആക്സസ് ആണ് അവൈലബിൾ, അതൊക്കെ കാണിക്കുന്നത് ഈസ്മെൻസിലാണ്. അപ്പം അത് മൊത്തം റിവ്യൂ ചെയ്യുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ഇവരുടെ ലീഗൽ ഓബ്ലിഗേഷൻസ് മനസ്സിലാവും. ഈ വീട് മേടിച്ചാൽ എന്തൊക്കെയാണ് ഇവരുടെ ലീഗൽ ഓബ്ലിഗേഷൻസ് എന്ന രീതിയിൽ, ആസ് എ പ്രോപ്പർട്ടി ഓണർ, ആ പെർട്ടിക്കുലർ ഓണർഷിപ്പിൽ. അപ്പോൾ അതാണ് ആ ടൈറ്റിൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞോണം, നിങ്ങളൊരു വീട് കണ്ടു കഴിഞ്ഞാൽ ഓഫർ കൊടുക്കുമ്പം പ്ലീസ് മേക്ക് ഇറ്റ് എ കണ്ടീഷണൽ ഓഫർ, ഇന്നിന്ന കാര്യങ്ങളായിട്ടുള്ളത്. ഫൈനാൻസ്, ലിം, ബിൽഡിംഗ് റിപ്പോർട്ട്, ഇൻഷുറൻസ്, ടൈറ്റിൽ, സോളിസിറ്റർസ് അപ്രൂവൽ. സോളിസിറ്റർസ് അപ്രൂവൽ ആക്ച്വലി ഒരു എക്സ്ട്രാ എന്താ പറയുക സേഫ്റ്റി നെറ്റാണ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മറന്നു എന്ന് വെച്ചോ വെക്കാനായിട്ട്, സോളിസിറ്റേഴ്സ് അപ്രൂവൽ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അപ്രൂവലാണ്, ഞങ്ങൾ ഹാപ്പി ആയിരിക്കണം എഗ്രിമെൻറ്റിൽ. അപ്പം ഞങ്ങൾക്ക് പറയാം ആക്ച്വലി നിങ്ങൾ ബിൽഡിംഗ് റിപ്പോർട്ട് ഇട്ടിട്ടില്ല കേട്ടോ, അത് ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ ഓ ശരി, ഞാൻ ആ കാര്യം വിട്ടുപോയി, അന്ന് ശരി. അപ്പം ഞങ്ങൾക്ക് ആ സമയത്ത് വെൻഡോസിൻ്റെ സോളിസിറ്ററായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് പറയാം പ്ലീസ് ഈ കോൺട്രാക്ട് ഇസ് കണ്ടീഷണൽ ഓപ്പൺ എ ബിൽഡിംഗ് റിപ്പോർട്ട്. അപ്പോൾ അത് അവർക്ക് എഗ്രി ചെയ്യാം, എഗ്രി ചെയ്യാതിരിക്കാം. എഗെയിൻ ദ ബോൾസ് ഇൻ ആ കോർട്ട് വെദർ വി വോണ്ട് ടു കണ്ടിന്യൂ ഓർ നോട്ട്. വേറെസ് ഒരു അൺകണ്ടീഷണൽ ഓഫർ ആണെങ്കിൽ ദ ബോൾസ് ഇൻ ദ കോർട്ട്, നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങാൻ വളരെ പാടാണ്.
കൺവേയൻസർ ആൻഡ് സോളിസിറ്റർ, അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്?
ഇപ്പം കൺവേയൻസർ എന്ന് പറയുമ്പം അവർ അണ്ടർ ദ കൺവേയൻസിങ് ലെജിസ്ലേഷനിൻ്റെ അണ്ടറിലാണ് അവർ ആക്ട് ചെയ്യുന്നത്. പക്ഷേ അവർ വക്കീലന്മാരല്ല, ദി ആർ നോട്ട്, അവർക്ക് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് ഇല്ല, അതുകൊണ്ട് അവർക്ക് ലീഗൽ അഡ്വൈസ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഫീസ് നോക്കുമ്പം ക്വൈറ്റ് അട്രാക്റ്റീവ് ആണ്. ഒരു വക്കീലിൻ്റെ ഫീസും ഒരു കൺവേയൻസിൻ്റെ ഫീസും നോക്കുമ്പോൾ കൺവേയൻസിൻ്റെ ഫീസ് എക്സ്ട്രീംലി അട്രാക്റ്റീവ് ആയിരിക്കും ഒരു വക്കീലിനെ കാട്ടും. കാരണം ഒബ്വിയസ്ലി വക്കീലിന് ലീഗൽ അഡ്വൈസ് കൊടുക്കാം, കാരണം അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഉണ്ട്, അതിനനുസരിച്ചുള്ള റിസ്ക് ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഫീസിലെ ഡിഫറൻസ് വരുന്നത്. ആര് പോകണം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാം, ഞാനൊരു വക്കീലായതുകൊണ്ടല്ല, പക്ഷേ യു ഗെറ്റ് ദാറ്റ് ഫുൾ പാക്കേജ്, ഒരു ലീഗൽ അഡ്വൈസാണ് കിട്ടുന്നത്. ഇപ്പം ഞങ്ങൾ ഇപ്പം പല കൺവേയൻസസായിട്ട് വി വർക്ക്, ഞങ്ങളുടെ ഫേം വർക്ക് ചെയ്യുന്നുണ്ട് ക്ലോസ്ലി. അപ്പം അവർക്ക് അങ്ങനെ ഒരു ലീഗൽ അഡ്വൈസിൻ്റെ സിറ്റുവേഷൻ വരുമ്പം ആ ക്ലയൻറ്റിന് ഞങ്ങളുടെ അടുത്തേക്കാണ് റിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലയൻറ്റിനെ സംബന്ധിച്ചോളം ഞങ്ങൾ ഞങ്ങളുടെ എന്തായാലും പേ ചെയ്യും, ഞങ്ങൾ എന്തായാലും ഞങ്ങൾ അവരെ ഇൻവോയ്സ് ചെയ്യും, അവർക്കൊരു എക്സ്ട്രാ കോസ്റ്റ് ആണ് വരുന്നത് അവിടെ. സോ വൈ ഡോണ്ട് ജസ്റ്റ് ഗോ ടു എ ലോയർ ഹു കെൻ ഡു ഇറ്റ്.
Yeah. ഹാബിറ്റ് നിധി ലൈല അത് റിയാസ് പറഞ്ഞിട്ട് മതി സരോജിനി. അപ്പൊ ശരി.
നിങ്ങളെല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ട് കേട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ എല്ലാം യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ജിബിയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ലൈക്ക് ഇപ്പം ഞാൻ എനിക്ക് വീട് വിൽക്കണം, അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ലൈക്ക് പ്രസൻറ്റേഷൻ എന്തുകൊണ്ടാണ് പ്രസൻറ്റേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാകുന്നത് വീട് വിൽക്കുമ്പോൾ?
വളരെ വളരെ മെയിൻ പാർട്ട് ഓഫ് ദ പസിലാണ് പ്രസൻറ്റേഷൻ. കാരണം എസ്പെഷ്യലി കറണ്ട് മാർക്കറ്റ് ക്ലൈമറ്റിൽ നമ്മൾ 10 ബയേഴ്സുമായിട്ടല്ല നെഗോഷിയേറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഒന്നോ രണ്ടോ ആൾക്കാരുമായിട്ടാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. ബയേഴ്സിന് ഇനഫ് ചോയ്സസും ഉണ്ട് മാർക്കറ്റിൽ. അപ്പം നമ്മുടെ വീടല്ലെങ്കിൽ നമ്മുടെ സ്ട്രീറ്റിലോ തൊട്ടപ്പുറത്തെ സ്ട്രീറ്റിലോ ഒരു പ്രോപ്പർട്ടിയും കൂടെ ചിലപ്പോൾ വിൽക്കാനുണ്ടാവും. അപ്പം ആ പ്രോപ്പർട്ടിക്ക് ആള് ഓപ്പൺ ഹോമിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് ആസ് എ ഏജന്റ്, ആസ് എ മാർക്കറ്റർ ഏജന്റിന്റെ ജോലി. അതേപോലെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രൈസ് കിട്ടുക എന്നുള്ളതാണ് വെൻഡറിന്റെ ഓണറിന്റെ എൻഡ് ഗോളും. അപ്പോൾ പ്രസൻറ്റേഷൻ സൂനസ് ഒരാൾ വാക്ക് ഇൻ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഐഡിയ, അതായത് നമുക്ക് ആ ഓക്കെ ഈ പ്രോപ്പർട്ടി വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്, എനിക്കും ഇങ്ങനെ തന്നെ ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ കിട്ടുമ്പോൾ അവർ ദേ ഗെറ്റ് ഇമോഷണലി ലിറ്റിൽ മോർ അറ്റാച്ച്ഡ് ടു ദ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മളെപ്പോഴും റെക്കമെൻഡേഷൻ ചെയ്യുന്നത് സ്റ്റേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അപ്രോപ്രിയേറ്റ് ഫെർണിച്ചേഴ്സ് ഇല്ല, ഇല്ലെങ്കിൽ നമ്മൾ മൂവ് ഔട്ട് ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിൽ സ്റ്റേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. യൂഷ്വലി ഒരു $1,600 to $1,800 എക്സസൈസ് ആണ്, പക്ഷേ ഇറ്റ്സ് മോർ ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ $1,800 മോസ്റ്റ് ലൈക്ലി ഇപ്പോൾ അതൊരു ബയറിനെയും കൂടെ നമ്മുടെ കോമ്പറ്റീഷനിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് ബയേഴ്സ് തമ്മിൽ മത്സരിക്കുമ്പോൾ ദേ കുഡ് എൻഡ് അപ്പ് ഇൻ അനദർ $25,000-$30,000. ഇപ്പോൾ ഞാൻ വിപിൻ ചേട്ടൻ്റെ വീട് വിറ്റപ്പോൾ വിപിൻ ചേട്ടൻ സ്റ്റേജ് ചെയ്തിട്ടാണ് വിറ്റത്. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ കണ്ടതാണ് ആ ഡിഫറൻസ്. ഇഫ് യു നോ ടച്ച് ഓൺ ദേ
യാ ജിബിയാണ് റീസെൻ്റ്ലി എൻ്റെ വീട് വിറ്റത്. അപ്പോൾ അതിൽ ഇത് ഈ ഡിസ്കഷൻ ഞങ്ങൾ നേരത്തെ അങ്ങനെ നടത്തിയതായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ആ പ്രസൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. പക്ഷേ നമ്മുടെ വീട് തന്നെ നമ്മൾ കുറേ കാലമായി താമസിച്ചിട്ട് പിന്നെ ഇത് സ്റ്റേജ് ചെയ്തിട്ട് കാണുമ്പോൾ നമ്മൾ ഇരിയാന്ന് നമുക്ക് തന്നെ ഇത് മേടിച്ചാലോ എന്നുള്ള അത് ആ ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം വളരെ ഡീസൻ്റായിട്ട് നീറ്റായിട്ട് എല്ലാം അടുക്കി പറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കയറി വരുന്ന ഒരാളുടെ എൻ്റെ എക്സാമ്പിൾ പറയാൻ എൻ്റെ മോനാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്തു. എന്നിട്ട് സ്റ്റേജിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തോ പിക്ക് ചെയ്യാൻ എന്തോ വീട്ടിൽ തിരിച്ചു തന്നേക്കാണ്. അപ്പോൾ ഹി വാസ് സർപ്രൈസ്ഡ്, ഇത് ഏത് വീടാണിത് എന്നുള്ള രീതിയിലാണ് ആൾ നോക്കുന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിലാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ മേടിക്കാൻ വരുന്ന ഒരാൾ അതിനെ അങ്ങനെ കാണുന്നത് ഓക്കെ ഇത് എനിക്കും മേ ബി ഇത് ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കപ്പാസിറ്റിയിലാണ്. പക്ഷേ നമ്മൾ ആ വീട്ടിൽ ഇപ്പോൾ നമ്മൾ താമസിച്ചിട്ടാണ് അത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ലൈറ്റ്ലി മോർ ഡിഫിക്കൾട്ട് ആയിരിക്കും. പക്ഷേ സ്റ്റിൽ അത് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ആ പ്രസൻറ്റേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ, അല്ലെങ്കിൽ നമുക്കെല്ലാം അങ്ങനെ മെസ്സി ആയിട്ട് കെടുക്കുമ്പോൾ നമുക്കതിലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരാനുള്ള ചാൻസ് കുറവാണ്. ഞാനപ്പോൾ ഒരുപാട് വീടുകൾ ഇങ്ങനെ പോയി ഇടയ്ക്ക് കാണും, ചിലപ്പോൾ ക്ലയൻസിൻ്റെ കൂടെയൊക്കെ പോയിട്ട് കാണും. അപ്പോൾ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ കറക്റ്റ് അല്ലല്ലോ, ശരിയല്ലല്ലോ, അത് നീറ്റായിട്ടല്ല കിടക്കുന്നതെന്നുള്ള, പക്ഷെ ഒരു വെൽ പ്രസൻറ്റഡ് ആയിട്ടുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ഓക്കെ നല്ല രീതിയിലാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ അത് എനിക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ലൈക്ക് നമ്മൾ മാർക്കറ്റിൽ വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റേജിങ് ഇത്രയും പൈസയ്ക്ക് നമുക്ക് കിട്ടും, അപ്പോൾ നല്ലൊരു ഏജൻ്റാണ് നമുക്ക് വേണ്ടി അത് ചെയ്യുന്നത്. അപ്പോൾ അത് നേരത്തെ ജി ബി പറഞ്ഞ പോലെ നമ്മുടെ അൾട്ടിമേറ്റ് അത് റിസൾട്ട് എൻഡ് റിസൾട്ടിലാണ് അത് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു ആദ്യത്തെ ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ട്രേഡ് മില്ലായിരിക്കും ആദ്യമായിട്ട് വീട് കാണുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമ്മൾ ആ വീട് പിന്നെ കാണാൻ തന്നെ പോവില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ബയർ ആയിരിക്കും, വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വേടിക്കായിരിക്കും. പക്ഷേ ആ ഒരു അവസരം നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ജിബിയാണ് എൻ്റെ റീസെൻ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീട് വിറ്റത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ നമുക്ക് ആ പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും ആൾക്കാർ ഓപ്പൺ ഹോമിന് വന്നു, അല്ലെങ്കിൽ നമ്മൾ അവരെത്രയും ഫോളോ ഫോൺ കോളുകൾ നടത്തി, അതിൽ ഇത്ര പേര് അതിന് റെസ്പോണ്ട് ചെയ്തു, ഇത്ര പേര് ഇൻട്രസ്റ്റഡ് അല്ല, എത്ര പേര് ഇന്ന ഫീഡ്ബാക്ക് തന്നു, അങ്ങനെയുള്ളൊരു, അപ്പം നമ്മൾ വെൽ ഇൻഫോംഡ് ആണ് ആ പ്രോസസ്സിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നമ്മൾ നല്ലൊരു ഏജൻറ്റിന് ഉപയോഗിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസും അത് തന്നെയായിരിക്കും. കാരണം ഒന്ന്, ഈ പ്രോസസ്സിൽ നമ്മൾ വെൽ ഇൻഫോംഡ് ആണ്, അത് പ്രൊഫഷണലി പ്രസൻറ്റഡ് ആണ്, വരുന്ന ആളുകൾക്കും അത് അങ്ങനെ തന്നെയാണ് അത് തോന്നുന്നത്. പിന്നെ കിട്ടുന്ന ഫീഡ്ബാക്ക് നമ്മളിപ്പോൾ ഓക്കെ ഇനി ഇതൊരു പൊട്ടൻഷ്യൽ ബയർ അല്ല എങ്കിൽ നമ്മളത് മാറ്റി നിർത്തിയിട്ട് അടുത്ത ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുകയാണ്, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് മെത്തേഡിലാണ് നമ്മൾ സെൽ ചെയ്യുന്നത്. ഇതെല്ലാം ഒരു നല്ല ഏജൻ്റ് ആണെങ്കിൽ ആൾക്കത് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. ഓക്കെ നമ്മൾ ഈ മാർക്കറ്റിൽ ഈ പർട്ടിക്കുലർ ലൊക്കേഷൻ ഇന്ന പ്രോപ്പർട്ടിക്ക് നമ്മൾ നോക്കേണ്ടത് സേ പ്രൈസ് ബൈ നെഗോഷിയേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡെഡ് ലൈൻ സെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ വി നീഡ് ടു ഗോ ഫോർ ഓപ്ഷൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും ഈ മാർക്കറ്റിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു ഏജൻറ്റ് വന്നിട്ട് നമ്മളത് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് റൈറ്റ് പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യല്.
അപ്പം ബിബിൻ ചേട്ടൻ പറഞ്ഞോണം തന്നെ എനിക്ക് ചോദിക്കാൻ വന്നതൊരു രീതിയിൽ, എന്താണ് ക്രൈറ്റീരിയ, ലൈക്ക് എങ്ങനെയാണ് ഒരു പ്രോപ്പർട്ടി? ഇപ്പോൾ അതിൽ കുറച്ച് ബിബിൻ ചേട്ടൻ ടച്ച് ചെയ്തു, ചിലവർ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ക്ലയൻസിൻ്റെ അടുത്ത് പറയാം ഞങ്ങൾ ഓപ്ഷനിലേക്കാണ് പോണത് കാരണം അതാണ് ബെസ്റ്റ് കിട്ടാൻ പോണേ, അതെല്ലാം കേസിൽ അങ്ങനെ തന്നെയാണോ?
അല്ല, അത് ഒരു ബ്ലാങ്കറ്റഡ് സിനാരിയോ അല്ല, ഡിപ്പെൻഡിങ് കംസ് ഡൗൺ ടു പ്രോപ്പർട്ടിയാണ്. അതേപോലെ നമ്മുടെ മോട്ടിവേഷൻ അതിൻ്റെ ഒരു ഫാക്ടറാണ്, പിന്നെ പ്രൈസ് റേഞ്ചും ഒരു ഫാക്ടറാണ്. ഇപ്പം പേഴ്സണലി ഞാൻ ഓപ്ഷന് കൊണ്ടുവന്ന പ്രോപ്പർട്ടികൾ അറൌണ്ട് ഒരു 850 അപ്വേർഡ്സ് ആണ്. അത് നമ്മുടെ ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഓപ്ഷൻ പ്രോസസ്സ് ഇച്ചിരി ഹോണ്ടിങ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് താഴോട്ടുള്ളത്. ഇത് പേഴ്സണൽ ഒപ്പീനിയനാണ്, എല്ലാ ഏജൻസും ഡിഫറൻറ്റ് രീതിയിലാണ് എന്നെ കാണുന്നത്. അപ്പം ഞാൻ പേഴ്സണലി അതിന് മേളിലോട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഓപ്ഷന് കൊണ്ടുപോകുന്നത്. അപ്പോൾ യൂഷ്വലി അത് ഒരു ജസ്റ്റ് എബവ് ഫസ്റ്റ് ഹോം ബയേഴ്സ് മാർക്കറ്റ് ആകുമ്പോഴാണ് ഓപ്ഷന് പോകുന്നത്. അപ്പോൾ ബയേഴ്സ് എയ്തർ ഓൾറെഡി സോൾഡ് ആയിരിക്കും, അവരുടെ ഫൈനാൻസ് ഓക്കെ ആയിരിക്കും. അപ്പം ടിൻസി നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് അവർ അൺകണ്ടീഷണൽ അപ്രോച്ചാണ് ഓപ്ഷൻ റൂമിൽ. നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിൽ ഇറ്റ്സ് ആൻ അൺകണ്ടീഷണൽ പെർച്ചേസ്, നമ്മൾ ഡിപ്പോസിറ്റ് അന്ന് തന്നെ പേ ചെയ്യുന്ന ഒരു സിനാരിയോ ആണ്. അപ്പം പേപ്പർ വർക്ക്സ് ഒബ്വിയസ്ലി നമ്മൾ ഓപ്ഷന് മുമ്പായിട്ട് ലോയറിനെ കൊണ്ട് റിവ്യൂ ചെയ്യിച്ചിട്ടാണ്, യൂഷ്വലി ലിമ്മും ബിൽഡിംഗ് റിപ്പോർട്ടും ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും, അത് റിവ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ബിഡ് ചെയ്യുന്നത്. അപ്പം ഈസ് ഓൾ പ്രോപ്പർട്ടീസ് ഗുഡ് ഫോർ ഓപ്ഷൻ? സം ഏജൻസ് ഡു, ഐ പേഴ്സണലി ഡോണ്ട്, just because of the finance condition with first home buyers. Appo around oru 550-600 range property ekke anengile nammal auction alla ende personal preferred method of sale. That could change depending on the scenario. Ippam owner Australia-ku move cheyana within 3 weeks and avarku pettanu property vittittu ponam endundengile nammal aa option approach cheyum. Illengil ippo oru unique property aanu, illengil oru development land aanu. Appo namakku ഒരു എക്സ്ട്രീം കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടി എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഓപ്ഷൻ ചെയ്യും. അപ്പം നമ്മൾ മാക്സിമം കോമ്പറ്റീഷൻ റൂമിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ എൻ സെയിൽ പ്രൈസ് പുഷ് ചെയ്യിക്കുക, ബിറ്റ്വീൻ ബയേഴ്സ് അവരെ കൊണ്ട് തന്നെ മത്സരിപ്പിച്ചത് പുഷ് ചെയ്യിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിസൾട്ട്.
അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
ചപ്പുകളി ചിക്കണയൊച്ചകളിലെ താളമായി കണ്ണുകളിൽ ഇന്നലെ വന്നിണ്ടായി ഉള്ളിനതിരെങ്ങനെ കള്ളിനി അവകാശിയായി ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ എൻ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ എ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ എൻ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ എൻ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ അരികത്തിനരികയായി അടയിരുന്നുണരുന്ന പുതുതുവലിരുമോഹ ചിറകുകളായി കലപിലയൊഴിയാതെ നടുക്കള കഥകിൻ്റെ പടിമേലൊന്നിരുന്നോരോ വിളവുകളായി പഞ്ഞിമരമൊന്നാകെ പമ്മി നടപ്പാണേ കുഞ്ഞി നരനൂലാണേ കുഞ്ഞിക്കൊടുക്കാണേ അത്താഴം കൊട്ടാരെ കാക്കേണി പത്തായ കെട്ടാകെ നോക്കേണി കൊട്ടാരമൊട്ടാകെ വാഴുന്നേ മാനി എല്ലുമണിയുണ്ടണ ചുണ്ടിൽ വായിത്താരിയ ചപ്പുകള് ചിക്കണയൊച്ചകളില താളമായി കണ്ണുകളിൽ ഇന്നലെ വന്നിന്തരസിന്തളന്നീ നീ ഉള്ളിനതിരെങ്ങനെ കള്ളിനി അവകാശിയായി ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ എൻ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ എ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ എൻ ചന്തക്കാരി ചന്തക്കാരി ചന്തക്കാരിയേ
അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഷോ ഏകദേശം എൻഡ് ചെയ്യാനുള്ള ഒരു സമയമായി. പക്ഷേ അതിനു മുമ്പ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചോദിച്ചിട്ട് നമുക്ക് ഈ ഒരു സെഷൻ എൻഡ് ചെയ്യാം. വീട് വിൽക്കാനുണ്ടെങ്കിൽ എനിക്കിത് പ്രൈവറ്റ്ലി സെൽ ചെയ്യുന്നതിന് അതായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ?
എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ എന്തുകൊണ്ടാണ് അവർ $20,000-$25,000 ഫീ കൊടുത്തിട്ട് ഒരു ഏജന്റിനെ യൂസ് ചെയ്യുന്നത്, പ്രൈവറ്റ്ലി തന്നെ വിറ്റാ പോരുന്നത്. എൻ്റെ മെയിൻ റീസൺ, നമ്മൾ പേഴ്സണലി ബൈ നമ്മൾ പ്രോപ്പർട്ടികൾ നോക്കുമ്പോൾ ഒരു പ്രൈവറ്റ് സെല്ലർ ആണെങ്കിൽ നമ്മുടെ ഫേസ്റ്റ് തിങ് എൻ്റെ മൈൻഡിലേക്ക് വരുന്ന ഓക്കെ പ്രൈവറ്റ് ആണ്, ഏജൻ്റ് ഒന്നും നെഗോഷിയേറ്റ് ചെയ്യാനില്ല, ഞാൻ പോയി സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബെറ്റർ ഡീല് കിട്ടും എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ഫേസ്റ്റ് തോട്ട്. അത് തന്നെയാണ് അതിൻ്റെ ആൻസറും. നമ്മൾ പ്രൈവറ്റ്ലി സെൽ ചെയ്യുമ്പോൾ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ക്ലയൻസ് മോസ്റ്റ് ലൈക്ലി ഒരു ബാർഗെയിൻ ഹണ്ടേഴ്സ് ആയിരിക്കും. അവർക്ക് മാർക്കറ്റിൽ ടോപ്പ് വാല്യൂ കൊടുത്ത് ഒരു പ്രോപ്പർ സർവീസ് എക്സ്പെക്ട് ചെയ്ത് വാങ്ങിക്കുന്ന ബയേഴ്സ് ആണെങ്കിൽ എപ്പോഴും ഒരു ഏജൻറ്റുമായിട്ട് ഡീൽ ചെയ്യുള്ളൂ, കാരണം പ്രോസസ്സ് വളരെ എളുപ്പമായിരിക്കും. അപ്പം പ്രൈവറ്റ് സെയിൽസ് അട്രാക്ട് ചെയ്യുന്ന ബയേഴ്സ് എന്ന് പറയുമ്പം ഒരിക്കലും മാർക്കറ്റിൻ്റെ ബെസ്റ്റ് ഡോളർ വാല്യൂ പേ ചെയ്യുന്ന ഒരു ബയേഴ്സ് ആയിരിക്കത്തില്ല. അതേപോലെ തന്നെ നമ്മൾ മാക്സിമം ആസ് എൻ ഏജൻറ്റ് നമ്മൾ ചെയ്യുന്നത് കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ടോപ്പ് ഡോളർ വാങ്ങുക എന്നുള്ളതാണ്. പക്ഷേ പ്രൈവറ്റ്ലി അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഒരു ഏജൻറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ഈവൻ ദോ ഇറ്റ്സ് കംസ് വിത്ത് എ കോസ്റ്റ്.
ഓക്കെ, പിന്നെ എനിക്ക് ചോദിക്കാനുള്ള വിപിൻ ചേട്ടനോടാണ്. ഇനി അടുത്തായിട്ട് ഞാൻ വിപിൻ ചേട്ടനോടാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാങ്ക്, നമ്മൾ ബാങ്കിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ പൈസ നമ്മുടെ കയ്യിലുള്ള പൈസ വീട് മേടിക്കുന്നതിന് മുമ്പിട്ടുള്ള എമൗണ്ടിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഏത് ബാങ്ക് ആയിരിക്കും ബെറ്റർ? ലൈക്ക് നമ്മൾ ഏത് ബാങ്കിനെയാണ് അപ്രോച്ച് ചെയ്ത കുറച്ചും കൂടെ ഒരു പ്രോസസ്സ് സ്മൂത്തായിട്ട് പോകുന്നത് എന്നുള്ളൊരു സജഷൻ ഉണ്ടോ?
ഒരു ബാങ്കാണ് മറ്റേ ബാങ്കിനേക്കാൾ ബെറ്റർ എന്നുള്ളത്, അതായത് കുറച്ചും കൂടി ഒരു പേഴ്സണൽ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് ബാങ്കിലാണോ ബാങ്ക് ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ എപ്പോഴും ഒരു പ്രിഫേർഡ് ചോയ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ സേ നമ്മുടെ അക്കൗണ്ട് അവിടെയാണ് അല്ലെങ്കിൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റേണ്ട, അതൊരു ഒരു കാര്യമാണ്. പ്ലസ് നമ്മുടെ ഈ വീട് മേടിക്കുമ്പോൾ നമ്മുടെ അടുത്ത് എത്ര ഡെപ്പോസിറ്റ് ഉണ്ട് എന്നുള്ളതൊരു ഇമ്പോർട്ടൻസ് ആണ്. ലെറ്റ്സ് നമ്മൾ അണ്ടർ 20% ആണ് നമ്മുടെ ഡെപ്പോസിറ്റ് എന്ന് തരിക. അപ്പോൾ ടെക്നിക്കലി ഇപ്പോഴത്തെ ഒരു പോയിന്റിൽ നമ്മൾ എവിടെയാണോ ബാങ്ക് ചെയ്യുന്നത് ആ ബാങ്ക് മാത്രമാണ് നമ്മുടെ ഒരു ചോയ്സ്. അതല്ലെങ്കിൽ പിന്നെ നമ്മളൊരു കൺസ്ട്രക്ഷൻ ലോൺ ആയിരിക്കണം. ഇപ്പോൾ നോർമലി നമ്മളൊരു ഉപയോഗിച്ചൊരു വീട് സെക്കൻഡ് ഹാൻഡ് വീട് മേടിക്കണമെങ്കിൽ നമ്മുടെ ബാങ്ക് മാത്രമാണ് നമ്മുടെ ചോയ്സ്. നമ്മളിപ്പോൾ ലെസ് ദൻ 20% ആണ് ഡെപ്പോസിറ്റ് എങ്കിൽ. ഇത് അഗെയിൻ ഇന്നത്തെ മാർക്കറ്റ് സിനാരിയോ വെച്ചാണ്. December 2021 മുന്നേ നമുക്ക് കുറച്ച് ബാങ്കിനെ അപ്രോച്ച് ചെയ്യാൻ, നമ്മുടെ ബാങ്ക് അല്ലാണ്ടും അപ്രോച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് സേവ് സിനാരിയോയിൽ മൾട്ടിപ്പിൾ ബാങ്ക് ഒരു ഓപ്ഷൻ ആണെങ്കിൽ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏത് ബാങ്കാണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ബെറ്റർ റിസൾട്ട് ക്ലയൻറ്റിന് കിട്ടുന്നത്, നല്ല ഇൻട്രസ്റ്റ് റേറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ആ ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. നമ്മൾ ഇപ്പോൾ ഇന്ന ബാങ്കിലാണ് ബാങ്ക് ചെയ്യുന്നത്, അവിടെ നിന്ന് മാത്രമാണ് നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ എങ്കിൽ മോർ ഓഫ് നമുക്ക് വേറൊരു ബാങ്ക് നല്ല ബാങ്കാന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഇല്ല. പക്ഷേ ലെറ്റ്സ് സേ നമ്മുടെ 20% ഡെപ്പോസിറ്റ് ഉണ്ട്, നമ്മുടെ ഫൈനാൻസസ് എല്ലാം നീറ്റാണ്, നമുക്ക് ഏത് ബാങ്കിൽ പോയാലും അപ്രൂവൽ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്നാണ് അപ്രൂവൽ എടുക്കേണ്ടത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് അവരിപ്പോൾ എവിടെയാണോ ബാങ്ക് ചെയ്യുന്നത് അവിടെ ബാങ്കിങ് അവർ ഹാപ്പി ആണെങ്കിൽ അവർ ആ ബാങ്കാണ് പറയുന്നത്. അല്ലെങ്കിൽ അവർ നമ്മുടെ സജഷൻ ചോദിക്കും വേറെ ഏതെങ്കിലും ബാങ്കിലേക്ക് പോയതുകൊണ്ട് എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടോ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഓക്കെ, അപ്പോൾ ആ പോയിൻ്റ് ഓഫ് ടൈമിൽ ആർക്കാണ് ഇൻട്രസ്റ്റ് റേറ്റ് ബെറ്റർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് ക്യാഷ് കോൺട്രിബ്യൂഷൻ ഓഫറുകളാണ് മാർക്കറ്റിലുള്ളത്. ഇപ്പോൾ ചില ബാങ്കുകൾ ചില സമയത്ത് 1% ക്യാഷ് കോൺട്രിബ്യൂഷൻ കൊടുക്കും. ഒരു 8-9 months മുന്നേ ഒരു ബാങ്ക് 2% ക്യാഷ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒബിയസ്ലി നമുക്ക് അതൊരു ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ $1,000,000 ലോൺ എടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ 2% എന്ന് പറയുമ്പോൾ നമുക്ക് $20,000 ബാങ്കിൽ നിന്ന് കിട്ടും. അപ്പോൾ വേറൊരു ബാങ്കിലാണെങ്കിൽ 10,000 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ കസ്റ്റമറിൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ഏത് ബാങ്കിലൊക്കെ പോയാലത് വർക്കൗട്ട് ആവും എന്നുള്ളതാണ്. ഞങ്ങളെല്ലാ ബാങ്കുമായിട്ടും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന ബാങ്ക് മറ്റേ ബാങ്കിനേക്കാൾ ബെറ്റർ ആണെന്ന് വിചാരിക്കുന്ന കുറച്ച് ബാങ്കുകളുണ്ട്. അതിപ്പോൾ ഒബിയസ്ലി നമ്മുടെ top 4 ANZ BNZ ASB വെസ്പാക്കും എല്ലാ ഈ 4 ബാങ്കുകളും മറ്റെല്ലാ ബാങ്കുകളേക്കാൾ ബെറ്റർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരായിട്ട് ഡീൽ ചെയ്യാനുള്ള എളുപ്പമാണ്. അപ്പോൾ ഈ വലിയ ബാങ്കുകളാകുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ANZ എടുക്കുകയാണെങ്കിൽ ദേ ഹാവ് ഓൾമോസ്റ്റ് 200 സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട് അവരുടെ ടീമിൽ. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു വേഗത എന്ന് പറയുന്നത് ANZ ബാങ്കിനായിരിക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ സേ നമ്മളൊരു കമ്പാരിറ്റീവ്ലി ഒരു ചെറിയൊരു കോപ്പറേറ്റീവ് ബാങ്കോ അല്ലെങ്കിൽ TSB ബാങ്കോ SBS ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ റിസോഴ്സസ് കുറച്ചാണ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പോലെ ഒരു 25 പേർ റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ഫ്രെയിം ഭയങ്കരമായിട്ട് ഡിലേഡ് ആവും. അപ്പോൾ ഇപ്പോൾ ഒരു വലിയ ബാങ്കിലാണെങ്കിൽ നമുക്ക് 2 ദിവസം കൊണ്ട് കേൾക്കുന്നത്, ചിലപ്പോൾ ചെറിയ ബാങ്കാകുമ്പോൾ 3-5 ദിവസങ്ങൾ എടുത്തേക്കാം. അത് ഡിപ്പെൻസ് ഓൺ ദ സിനാരിയോ ആണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഹോട്ടായിട്ട് നിൽക്കുകയാണ്, എല്ലാവർക്കും മേടിക്കണം അങ്ങനത്തെ സിനാരിയോയിൽ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈസി ടു ഡീൽ വിത്ത് എന്ന് പറയുന്നത് ഈ മെയിൻ 4 ബാങ്കുകളാണ് ഏറ്റവും ഈസി ടു ഡീൽ വിത്ത് ബിക്കോസ് ദേ ആർ വെൽ റിസോഴ്സ്ഡ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് കുറഞ്ഞതിൻ്റെ പേരിൽ കുറേ പേരെ പറഞ്ഞു വിടുക, അങ്ങനത്തെ ഒരു സിനാരിയോ ജനറലി അവർക്ക് കുറവാണ്. അവർക്കറിയാം മാർക്കറ്റ് തിരിച്ചു വരും, അപ്പോൾ നമുക്ക് ഇത്രയും റിസോഴ്സസ് ആവശ്യമാണെന്നുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ പറയാമെന്ന് വിചാരിക്കുകയാണ് സുധി. നേരത്തെ ടിൻസി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു നമ്മുടെ ഈ കോൺട്രാക്ട് ലൈവ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ജനറലി നമ്മളെ കോൺട്രാക്ട് ലൈവ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ലോയറിന് അതിൻ്റെ ഒരു കോപ്പി പോകും. അപ്പോൾ പിന്നെ ഈ ക്ലയൻറ്റിനും അതിൻ്റെ ഒരു കോപ്പി കിട്ടും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ് ഒരു കോപ്പി ഞങ്ങൾക്കും അയക്കും, അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ക്ലയൻറ്റാണ് അത് നമ്മൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാങ്കായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓൾറെഡി പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ബാങ്കിന് അയച്ചു കൊടുക്കും. സീ നേരത്തെ പ്രീ അപ്രൂവൽ ഇത്രയും പൈസയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അവരൊരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ചു, ഇതാണ് ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്, അതായത് അതിൻ്റെ ലിം ഇതാണ്, അല്ലെങ്കിൽ ടൈറ്റിൽ ഇതാണ്, അല്ലെങ്കിൽ ബിൽഡിംഗ് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി കൊടുത്തത്. അപ്പോൾ ഈ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ബാങ്കിന് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ബാങ്ക് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ഈ സെക്യൂരിറ്റി അവർക്ക് അക്സെപ്റ്റബിൾ ആണോ എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രീ അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇന്ന പ്രോപ്പർട്ടിയാണ് മേടിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ബാങ്കിൻ്റെ അടുത്ത് പറയുന്നില്ല. ഓക്കെ, ഇപ്പോൾ ശ്രുതിക്ക് ഒരു പ്രോപ്പർട്ടി മേടിക്കണം, അത് ഇത്രയാണ്, നമ്മൾ $700,000 ആണ് ഒരു എക്സാമ്പിൾ നോക്കുന്നത്. അപ്പോൾ അത്രയും പൈസയുടെ ഒരു പ്രീ അപ്രൂവൽ ആണ് കിട്ടിയിട്ടുള്ളത്. ഏത് വീടാണ് മേടിക്കുന്നത് എന്നുള്ളത് ബാങ്കിന് ആ പോയിന്റിൽ അറിയില്ല. അപ്പോൾ അതറിയുന്ന പോയിൻ്റാണ് ഈ കോൺട്രാക്ട് ലൈവായി എന്ന് പറയുന്നത്. അതായത് ഇന്ന വീട് നമ്മൾ ഓഫർ കൊടുത്തു, അത് അക്സെപ്റ്റ് ആയി. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസ് എല്ലാം ബാങ്കിന് കൊടുക്കുന്നത്. അതിൻ്റെ സെയിൽ ആൻഡ് പർച്ചേസ് അഗ്രിമെൻ്റ് ആണ് അതിൻ്റെ ലീഗൽ ഡോക്യുമെൻ്റ്. അപ്പോൾ അതിന് ശേഷം അത് നോക്കിയതിന് ശേഷം അവർ തിരിച്ചു വന്നിട്ട് പറയും ഓക്കെ നമ്മൾ ഹാപ്പിയാണ് ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കസ്റ്റമർ അവരുടെ ഡ്യൂ ഡെലിജൻസ് ലോയറായിട്ട് ചെയ്യണം. അതായത് നേരത്തെ പറഞ്ഞ ടൈറ്റിൽ, ലിം, ബിൽഡിംഗ് റിപ്പോർട്ട് എല്ലാം എടുത്തതിന് ശേഷം ആ കാര്യങ്ങൾ കസ്റ്റമറാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ബാങ്കിന് ഇത് അക്സെപ്റ്റബിൾ ആണെന്നുള്ളതാണ്. പിന്നെ നമ്മൾക്ക് ഈ പ്രീ അപ്രൂവൽ കിട്ടുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ അതിൽ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ റജിസ്റ്റേർഡ് വാല്യുവേഷൻ ഒരു കണ്ടീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യേണ്ടത് ഒരു കണ്ടീഷൻ,
കണ്ടീഷനായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ പുതിയൊരു ജോലിക്ക് കയറിയിട്ടുള്ളോ ലേറ്റസ്റ്റ് പേ സ്ലിപ്പ് കൊടുക്കൽ ഒരു കണ്ടീഷനായി. അപ്പോൾ അങ്ങനെ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ തന്നെ അതിലുണ്ടായിരിക്കും ഇന്ന തന്നെ കണ്ടീഷൻസൊക്കെ, നമുക്ക് ഇന്ന തന്നെ കണ്ടീഷൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷമാണ് ഇത് ബാങ്ക് അൺകണ്ടീഷണലായിട്ട് നമുക്കൊരു ഓഫർ തരുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഇതാണ് ജനറലി നമ്മൾ കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കുന്ന പ്രോസസ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു വലിയ ബാങ്ക് ആണെങ്കിൽ അത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നടക്കും, ചെറിയ ബാങ്ക് ആണെങ്കിൽ നമ്മൾ വിൽ നീഡ് ടു വെയിറ്റ്. യാ, അപ്പോൾ ഹോപ്പ്ഫുള്ളി ദാറ്റ് എക്സ്പ്ലെയിൻസ് ഏത് ബാങ്കാണ് നല്ലതെന്നുള്ളത്.
അതെ, അപ്പം ഇത്രയും ഇൻഫർമേഷൻ നമുക്ക്, ഇത്രയും നിങ്ങൾ എന്നാ പറയുന്ന ഒരു 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 എന്നാ പറയുന്നത് ഒരു കുറേ ഇൻഫർമേഷൻസ് ആണ് എനിക്ക് കിട്ടിയത്, വിച്ച് ഇസ് വെരി ഗുഡ്. ലൈക്ക് ഒരു വീട് മേടിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയൊന്നും അറിയത്തുണ്ടായില്ല, എനിക്കിപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാം. താങ്ക് യു ടു യു ഗായ്സ്. അപ്പോൾ എനിക്ക് തോന്നി ലിസ്ണേഴ്സിനും ഇതുപോലെ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണം, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, നിങ്ങൾക്ക് വീട് മേടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക, ഫോൺ വിളിക്കുക. ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഈ ഒരു ഷോ എയർ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ഡീറ്റെയിൽസും ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ വിളിച്ച് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഷോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വിപിൻ ചേട്ടാ, താങ്ക് യു ജിബി, ആൻഡ് താങ്ക് യു ടെൻസി ഫോർ ഷെയറിംഗ് യുവർ നോളജ് ആൻഡ് ഷെയറിംഗ് വാട്ട് യു ഗൈസ് ഡു.
താങ്ക്സ് ഫോർ ഹാവിംഗ് അസ് ശ്രുതി.
താങ്ക് യു, ഹോപ്പ്ഫുള്ളി കുറച്ച് വാല്യൂസ് അതിൽ നിന്ന് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു.
തീർച്ചയായും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു, അപ്പം ഈ ഒരു ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ്.